ചുമട്ടുകാരി പെണ്ണ്. ഇടയ്ക്കിടെ ഞാൻ കായൽക്കരയിൽ ചെന്നിരിക്കാറുണ്ട്. ഇരമ്പുന്ന നഗരത്തിന്റെ കോലാഹലങ്ങളിൽ നിന്ന് ഒരിടവേള എന്ന വ്യാജേന ജീവിതത്തിന്റെ കണക്ക് പുസ്തകം തുറന്ന് കൂട്ടിയതും കുറച്ചതും എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ രഹസ്യമായി ഞാൻ അവിടെ പോകുന്നു. അങ്ങു ദൂരെ നിന്നും കപ്പലുകൾ പതുക്കെ ആടിയാടി തുറമുഖത്തേക്ക് അടുക്കുന്നത് കാണാം. അവയുടെ പള്ള നിറച്ചും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതോ വൻകരകളിലെ കടൽ വെള്ളമാണ്. സമ്പന്ന രാഷ്ട്രങ്ങളുടെ മൂന്നാംകിട ഉൽപ്പന്നങ്ങൾ നിറച്ച് ദരിദ്രരെ തേടിയെത്തുന്ന അവ ആഴം കുറഞ്ഞ കായലിലേക്ക് കടക്കുമ്പോൾ ആ വെള്ളം ഛർദിക്കാറുണ്ട്. ഞാനും അവയെപ്പോലാണ്. അഗാധവും നിഗൂഢവുമായ ഹൃദയങ്ങളാണ് എനിക്കിഷ്ടം. ആഴം കുറഞ്ഞ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് ഒക്കാനം വരുന്നു. അല്ലെങ്കിലും ഹൃദയങ്ങളുടെ ആഴം അളക്കാനറിയുന്ന ഉപകരണങ്ങൾ ആരുടെ കയ്യിലാണുള്ളത്? എന്നും പ്രിയപ്പെട്ട ഉപ്പുകാറ്റേറ്റ് നിശ്ചലയായിരിക്കുമ്പോൾ കപ്പലുകൾക്കും എന്നെപ്പോലെ ജീവനുണ്ടെന്ന് തോന്നും. ഈ ഭൂഗോളത്തിലെ സകലതിനും ജീവനുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കറങ്ങുന്ന പമ്പരത്തിനും പറക്കുന്ന പട്ടത്തിനും ജീവനുണ്ടെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച കുട്ടിയായിരുന്നു ഞാൻ. ഞങ്ങളുടെ വീട്ടിലെ റേഡിയോയ്ക്കുള്ളിൽ യേശുദാസും ചിത്രയും ജീവിച്ചിരിപ്പുണ്ടെന്നും അവരുടെ മകളായതുകൊണ്ടാണ് സുജാത പാടുന്നതെന്നും ഞാൻ സത്യമായും വിശ്വസിച്ചു. മുറ്റത്തെ വയസ്സൻ ശീമക്കൊന്ന മരത്തിന്റെ ചില്ലയിൽ സ്ഥിരമായി വന്നു പാടാറുള്ള മണ്ണാത്തിപ്പുള്ള് എന്റെ ജനാലയ്ക്കിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഞാൻ വീമ്പു പറഞ്ഞു. പിന്നീട് കൗമാരത്തിൽ ഗേറ്റിലെ കത്തുപെട്ടിയിൽ കിടന്ന് ഒരിക്കൽ കിട്ടിയ ആമ്പൽപ്പൂവ് എന്നെ രഹസ്യമായി സ്നേഹിക്കുന്ന ഏതോ കാമുകൻ ഇട്ടിട്ടു പോയതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എന്നെ കഠിനമായി ആരാധിച്ചിരുന്ന ആ അനുരാഗിയോട് അയാളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന കാളിദാസിന്റെ ഋതുസംഹാരം ഒന്ന് കടം തരുമോ എന്ന് അച്ഛൻ വാങ്ങിച്ചു തന്ന കരിനീല വിരിപ്പിനടിയിൽ കിടന്ന് ഞാൻ കളിയായി ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ സങ്കല്പലോകത്തിൽ അടയിരുന്ന് ഞാൻ എന്റെ ചിന്തകളെ വിരിയിച്ചു. എന്നാൽ ഇടയ്ക്കിടെ ഓക്കാനിച്ചുകൊണ്ടാണെങ്കിലും അന്യഗ്രഹ ജീവിയെപ്പോലെ ഞാൻ പുറത്തിറങ്ങാറുണ്ട്. ആഴ്ചയിലൊരിക്കൽ കായൽക്കരയിലെ ഈ മൂലയിലിരുന്ന് രഹസ്യമായി ഞാനത് സാധിക്കുന്നു. അങ്ങനെയിരിക്കെ കണ്ടതാണ് ആ ചുമട്ടുകാരി പെണ്ണിനെ. അരികിലുള്ള കെട്ടിടത്തിൽ അവൾ സിമെന്റ് കട്ടകൾ ചുമന്നുകൊണ്ടിരുന്നു. പലകമേൽ നിരത്തിവെച്ച് ആയാസത്തോടെ അവ തലയിലേക്കെടുത്ത് കയറ്റുന്നതിനിടയിൽ പൊടുന്നനെ ഒരാൾ, ഭർത്താവാണെന്ന് തോന്നുന്നു, കടന്നു വന്ന് അവളെ പുലഭ്യം പറയുകയും തുരുതുരെ അടിക്കുകയും ചെയ്തു. മുടിക്കെട്ടിൽ പിടിച്ച് പിറകോട്ട് വലിച്ച് ബ്ലൗസിനുള്ളിൽ തിരികെ വച്ചിരുന്ന കുറച്ചു മുഷിഞ്ഞ നോട്ടുകൾ കൈക്കലാക്കി അയാൾ കടന്നുപോകുമ്പോൾ ഒന്നുമറിയാത്ത ഭാവത്തിൽ കീറിയ ഭാഗം മറയ്ക്കാൻ ഉടുതുണി അല്പം മേൽപോട്ട് കയറ്റിക്കുത്തി പൂച്ചക്കണ്ണുള്ള അവൾ പണി തുടർന്നു. എനിക്കവളെ അറിയില്ല. ഞാൻ ശീതീകരിച്ച മുറിയിലിരുന്ന് ആഗോളതാപനത്തെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ പൊള്ളുന്നവയിൽ അവളുടെ തൊലിപ്പുറം കറുപ്പിക്കുന്നു. അങ്ങ് ദൂരെ ധ്രുവങ്ങളിലെങ്ങോ ഉരുകുന്ന ഹിമാനികൾ എന്നാണ് ഈ ലോകത്തെ മുക്കിക്കളയുക എന്ന് ഞാൻ പ്രയാസപ്പെട്ട് കണക്കുകൂട്ടുമ്പോൾ അവൾ നിസ്സംഗതയോടെ ഓരോ വൈകുന്നേരങ്ങൾക്കു വേണ്ടിയും കാത്തുനിൽക്കുന്നു. ഹൃദയത്തിൽ കത്തിയാഴ്ത്തിയവനെ ചുംബിച്ചാനന്ദം കണ്ടെത്തിയവളാണവൾ. സ്വന്തം ഹൃദയം തുണ്ടുതുണ്ടായരിഞ്ഞ് അവൾ അയാൾക്കിട്ടുകൊടുത്തിട്ടുണ്ടാവണം. അയാൾ ഒരു കൂനനുറുമ്പിനെ പോലെ അവയെല്ലാം തിന്നു തീർത്തിട്ടുണ്ടാവണം. അങ്ങനെ അവൾ ഉറുമ്പിൻ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റി. അവളുടെ സ്നേഹത്തിന് രക്തത്തുള്ളിയുടെ ചുവപ്പ് നിറമാകില്ല, വെയിൽ ദാഹത്തിന്റെ മഞ്ഞനിറവുമല്ല. ഈ കായലിൽ കണ്ണാടി നോക്കുന്ന ആകാശത്തിന്റെ നീല നിറമാവും അതിനെന്ന് ഞാൻ സങ്കൽപ്പിച്ചു. അത്രമേൽ ശാന്തവും അനന്തവുമത്രേ ആ പൂച്ചക്കണ്ണുകൾ. എനിക്ക് അകാരണമായ ഒരാധി അനുഭവപ്പെട്ടു. എന്റെ സങ്കല്പങ്ങളുടെ കൂട്ടിൽ യാഥാർത്ഥ്യങ്ങളുടെ ചില കുയിൽമുട്ടകൾ ഇടയ്ക്കിടെ വിരിയാൻ തുടങ്ങിയിരിക്കുന്നു.